சிறுவியில் அவன் நன்மைகள் அவிழ்த்ததே என் நேசம் உள்ளது, அவிழ்த்ததே என் நேசம் உள்ளது என் இஸ்ராயல் பரையட்டேன், அவிழ்ந்ததே என் நேசம் உள்ளது என் அகுருவன் தேகம் பரையட்டேன், அவிழ்ந்ததே என் நேசம் உள்ளது நெகோவா ஹச்சன்மார் பரையட்டேன். இருக்கத்தில் ஞான ஹோவை ஒழிக்க பேசிச்சு எஹோவா என் புத்திரபரணி என்னை விசாலஸ்தலத்தாக்கி, எஹோவா என்ற பட்சத்துண்ட ஞான் எடுக்கையில் மனுஷன என்னை வைத்து செய்யும்.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനും പരിശുദ്ധനുമായ കർത്താവിനാമത്തിൽ ഒന്നിനും ബിരുവാനിക്കുന്ന ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കഴിക്കുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ ഇടയാരോട് കരുണയെന്ന വിശ്വാസമാർ ഞങ്ങളുടെ പിതാവേ നിന്നിരുന്നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ വിശ്വസ്തോത്രേക്കുള്ള സമീനമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തേരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, കൃപ നിറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോട് വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിരഫലമായ നമ്മുടെ ഭർത്താവ് ക്ഷമിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോടത്രയും ബ്രാൻഡ് എം എ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തൊഴിൽപോലും ഞങ്ങളെ മരണത്തിലേക്കും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയല്ലോ. നന്ദിയോടെ രൂപമ്പാ നിൽക്കാൻ ഞങ്ങൾക്കിടയാക്കുന്നു. ദൈവകരുണയിൽ ഞങ്ങളെ പരിപാലിക്കണമേ, അനുഗ്രഹത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. മുംബിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസന തലത്തിലുള്ള പ്രവർത്തനങ്ങളെയും അനുശോചന വഹിക്കുന്ന അച്ഛനെയും എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും റീജിയണൽ ലെവലിലും യൂണിറ്റ് തലത്തിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും, അല്പമായ അധികമായ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരെയും ദയമായ കർത്താവേദനവും ബഹകേഷം അർപ്പിക്കുന്നു. ഇന്ന് ഈ രാത്രികാലം വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ ജ്വലിക്കുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്ക് സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ പ്രിയദൈവത്തിന്റെ എന്നെ തിരുനാമത്തിന്റെ മസ്തി ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ബിന്നിയച്ഛൻ, മറ്റേതെങ്കിലും വൈദിക ശ്രേഷ്ഠ എന്നെ ഇതിൽ ശ്രവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്മാരെ, എം എസിന്റെ എല്ലാ പ്രവർത്തകരുമേ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സ്വർഗാരോഹണ പെരുന്നാളാണ്. ഇന്നലെ വൈകുന്നേരം എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ചിലയിടത്തെങ്കിലും സൗകര്യത്തെ പ്രതി എന്ന് വിശുദ്ധ കുർബാന ചൊല്ലുന്ന ദൈവാലയങ്ങൾ ഉണ്ടാവാം. യേശു ക്രിസ്തു മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കൽപ്പന പ്രകാരം ഈ കഴിഞ്ഞ 50 ദിവസങ്ങളിൽ നമ്മളിനി കുമ്പടിയിലും അങ്ങനെയുള്ള നോയമ്പ് ഉപവാസങ്ങളോ ഒന്നും ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് പെന്തിക്കോസ്തിൻ നാൾ വരെ നാം പ്രണമിക്കാറില്ല അർച്ചനയാളെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്ട്രേഷൻ ദണ്ഡ നമസ്കാരം കുമ്പിട്ടുള്ള പ്രാർത്ഥനയില്ല, അത് ഒഴിവാക്കുന്നു. പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. യേശുമ്പുരാൻ ഉത്ഥാനം ചെയ്തു ശിഷ്യന്മാരോടൊപ്പം 40 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു, ധൈര്യപ്പെടുത്തി. ആ മണവാളൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി മണവാളൻ നമുക്ക് വേണ്ടി സ്വരം ഒരുക്കാൻ പോയി. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എന്റെ പിതാവിന്റെ പക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വാസസ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ അത് ഒരുക്കിയതിന് ശേഷം നിങ്ങളെ വന്ന് വീണ്ടും ചേർത്തുകൊള്ളും. യേശുമ്പ്രാൻ പറഞ്ഞ നല്ല സമരിയക്കാരന്റെ ഉപമയിലും അത് തന്നെയാണല്ലോ ദൃഷ്ടാന്തം. സത്രത്തിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കൊണ്ട് എന്നാക്കി. ഇതിപ്പോൾ സഭയാണ്, ഈ സത്രം എന്ന് പറയുന്നത് സഭയാണ്. അവിടെ ശുശ്രൂഷകളൊക്കെ നടക്കുകയാണ്. അവിടെ ഊണ്ടൊക്കെ വെച്ച് കെട്ടണം, വീഞ്ഞും എണ്ണയും വെച്ച് മുറിവേറ്റവരുടെ എല്ലാം മുറിവെപ്പുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അത് അനുഗ്രഹീതമായിട്ട് നിർവഹിക്കപ്പെടുകയാണ്. എന്നാൽ നല്ല സമരിയാക്കാരൻ പോയിരിക്കുന്നു, രോഗിയെ സത്രത്തിൽ ഏൽപ്പിച്ചിട്ട് വീണ്ടും വരും, വീണ്ടും വന്ന് ചേർത്തുകൊള്ളും എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ മൂന്ന് സെൻസിൽ പറഞ്ഞാൽ, പാസ്റ്റിൽ ആദ്യകാലത്ത് പിതാവാം ദൈവത്തിന്റെ സ്നേഹമായി, പരിശുദ്ധാത്മാവിന്റെ കൃപയായി, വചനമായി ഒക്കെ അവരെ വഴി നടത്തിയ, മരുഭൂപ്രയാണകാലത്ത് വഴി നടത്തിയ ദൈവം. യേശു ക്രിസ്തു ഈ ഉപമ പറയുന്ന പ്രസന്റ് ടൈമിൽ, ഇൻകാർണേഷൻ, യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് ഒരു സമയം, അത് തന്നെയാണല്ലോ സമരിയക്കാരന്റെ ജീവിതവും. അത് തന്നെ കഴിഞ്ഞ കാലത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും ഒക്കെ മുറിവേറ്റവന് വേണ്ടി നൽകി. അറ്റ് പ്രസന്റ് അയാളെ ഏതോ യാത്രയാറിയാൽ മുറിവേറ്റയാളിന് വേണ്ടി നൽകുകയാണ്. വീണ്ടും അവസാനമായിട്ട് ഞാൻ പോയിട്ട് വീണ്ടും വരുമെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ, എന്റെ ഫ്യൂച്ചറാ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അതിനുശേഷം ഞാൻ വീണ്ടും വരും. അപ്പൊ യേശു ക്രിസ്തു അത് തന്നെയാ ആദ്യകാലത്ത് നടത്തി, ഇൻകാർണേഷന്റെ സമയം പ്രസന്റ് ടൈമിൽ നടത്തി, ഫ്യൂച്ചറിൽ ഇനി ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആ പ്രസന്റിനും ഫ്യൂച്ചറിനും ഇടയ്ക്കുള്ളൊരു കാലഘട്ടമാണിത്. ഇത് കൃപയുടെ കാലഘട്ടമാണ്, ഇത് യുഗാന്ത്യമാണ്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, അവൻ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ നമ്മൾ വിശുദ്ധ കുർബാനയും നമ്മൾ പഠിച്ചു വന്നപ്പോ അങ്ങനെയാവുന്നു സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇനിയും രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ കാര്യം, പ്രാർത്ഥനയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ പ്രൊസഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളായിട്ട് നമുക്ക് കാണാം. ശിശംബരാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒലിവുമലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. സക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വീണ്ടും പറയുന്നുണ്ട്. ഇനി കർത്താവ് രണ്ടാമത്തെ വരവും അവിടെ തന്നെയാവും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതല്ല, എന്നാലും ഞാൻ ആ റെഫറൻസ് ഒന്ന് എടുത്തോട്ടെ. സക്കരിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ 4 വാക്യം ഒന്ന് വായിക്കാവോ?
എതിരെ കിഴക്കുള്ള ഒലിവു മലയിൽ നിൽക്കും. ഒലിവു മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പുലർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരെ ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും.
രണ്ട് തെക്കോട്ടും വടക്കോട്ടും വാങ്ങിപ്പോകുന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ രണ്ട് വശങ്ങൾ തെക്കോട്ടും വടക്കോട്ടും പോകുന്നത്. ഒലിവുമലയ്ക്ക് കിഴക്ക് വരും എന്നുള്ളതാ രണ്ടാമത്തെ പ്രത്യക്ഷത. അവിടെ തന്നെയായിരിക്കും, അവിടെയാ യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്ത് പോയതും അവിടെ തന്നെയാ. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാല് മുസ്ലിങ്ങളുടെ അവര് ഈ യെരുശലേം പട്ടണം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴ് സത്യത്തിൽ യെരുശലേം ദേവാലയത്തിന്റെ കിഴക്ക് ഭാഗത്ത് മുഴുവൻ അവർ ചെയ്തൊരു കാര്യമുണ്ട്. എന്നാന്നറിയാം, അവര് യെരുശലേം ദേവാലയത്തിന്റെ കിഴക്ക് വശം മുഴുവൻ അവർ ശവങ്ങൾ കൊണ്ട് നിറച്ചു, അവരുടെ ശ്മശാനമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഇനി ശവത്തെ ചവിട്ടി വേണം ഇങ്ങോട്ട് വരാൻ എന്നുള്ളതാ. അങ്ങനെ വരാൻ ഒരു അറപ്പുളവാകുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കരുതി അവർ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വരെ അവർ വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു വീണ്ടും വരും, കിഴക്ക് വശത്തൂടെ വരുമെന്നുള്ളത്. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് മാത്രമേ ഉള്ളൂ ബോധമില്ലാത്തതും അത് കേട്ടിട്ട് പോകുന്ന നമ്മുടെ അമ്മാമ്മമാർക്കേ ഉള്ളൂ കിഴക്കോട്ട് തിരിഞ്ഞിന്ന് പ്രാർത്ഥിക്കുകയില്ലാത്തത്. അതുകൊണ്ട് കിഴക്ക് വശത്താവൻ വരും. ഈ പ്രവചനം നിവൃത്തിയാകാനായിട്ട് കിടക്കുന്ന കാര്യം രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള കാര്യമാണ് പ്രവചനം. അപ്പോൾ നമ്മളതുകൊണ്ട് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യത അത് അത് മറ്റൊരു വിഷയമാണ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ഒലിവുമലയിൽ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മള് സ്തേഫാനോസ് ശമാശന പിന്നീട് ആ ദർശനം കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 6:7 അധ്യായങ്ങൾ വായിക്കും. ഇടയ്ക്ക് നമ്മളെപ്പോഴും വായിച്ചു, അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സമയം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നോർത്തോ ഇതുവരെ നമ്മള് ത്രോണോസിന്റെ വലതുഭാഗത്ത് സൂക്ഷിച്ചിരുന്നതെന്നും കൂടി ഓർക്കുക. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും നമ്മുടെ വശിയാകമ്പരാൻ എഴുന്നള്ളിരിക്കുന്നവരുള്ള മഹോന്നതങ്ങളിലായിരിക്കണമെന്ന് പറയുമ്പം പിതാവിന്റെ വലതുഭാഗത്താണ് എന്നുള്ള ഒരു ബോധ്യം കൂടി ഉണ്ടാകണം. അതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഉത്ഥാനം ചെയ്തു പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങള് ഇനി ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. വായിച്ചു കേട്ട എവങ്കിലും ഭാഗം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണല്ലോ. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേം വിട്ട് പോകരുത്, അല്ലെങ്കിൽ യെരുശലേമിൽ തന്നെ പാർപ്പി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് മർക്കോസിന്റെ മാളികയിൽ വീണ്ടും കൂടിയിരിക്കുന്നതും. പിന്നീട് 10 ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്ന പെന്തക്കോസ്തയുടെ ദിവസമായി, അങ്ങനെ 50-ാം ദിവസം. എന്തുകൊണ്ട് 10 ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ്. ഞാൻ അതെല്ലാം കൂടെ പറയാൻ പോകുന്നില്ല. ഇപ്പൊ 50-ാം ദിവസം എന്നുള്ളത് 7-7-49 ഏഴ് ആഴ്ചവട്ടം എണ്ണി പിറ്റേന്ന് പെന്തക്കോസ്തു പെരുന്നാൾ ആചരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 7-7-49-1-50 അങ്ങനെയാണ് 50-ാം ദിവസം പുതിയ നിയമ പെന്തക്കോസ്തയായി സഭയുടെ മാമോദീസായുടെ ദിവസമായിട്ട് മാറുകയും ചെയ്യും. ഈ ദിവസം കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ടാണ്. ഇതെല്ലാം ആക്ച്വലൈസേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മള്, ഞാൻ പറഞ്ഞത് ഇത് നോട്ട് ജസ്റ്റ് മിയർ റിമംബറൻസ് അല്ല, അതാ ഒരു ആക്ച്വൽ ആ അനുഭവത്തിലൂടെ നമ്മൾ പോവുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് നമ്മളെ വീണ്ടും ഓർക്കുകയും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും മാറിപ്പോകാത്ത പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നടക്കുകയും ചെയ്യുന്ന ദിവസമായി പെന്തക്കോസ്തയുടെ ദിവസം മാറുകയും ചെയ്യണം. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കണം. ഇപ്പൊ പലരും ഈ ഇതിലേക്കെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിലേക്കും. ഈയിടയില് പെന്തക്കോസ്തുകാരുടെ ഒരു മാർപ്പാപ്പായുടെ പ്രസംഗം ഞാൻ കേട്ടു, നമ്മൾ കുരിശ് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് നിങ്ങളൊക്കെ കാണുക ശ്രവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അവരെ തിരിച്ചു കൊണ്ടുവരണം, കുരിശ് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ അറിവില്ലാതെ ജനങ്ങളെ പഠിപ്പിച്ച കാര്യം തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഒരു കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് തിരിച്ചു വരിക, നമ്മളെ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മളെ അണ്ടടക്ക ആരാധന മുഴുവൻ അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അവൻ വരുമ്പോ എന്തിനെ കുറിച്ച് നമ്മൾ ബോധം വരുത്തുമെന്നാ പറഞ്ഞെ. പാപം, നീതി, ന്യായവിധി, മൂന്ന് കാര്യങ്ങളെ പറ്റി. അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം നൽകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബോധം ഉണ്ടാകണം, സുബോധം ഉണ്ടാകണം പാപത്തെ പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യരുത്, ഇന്നത് പാപമാണെന്നുള്ള ബോധം വേണം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇന്നത് പാപമാണെന്ന് ബോധം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നീതിബോധം, നീതിബോധം എന്ന് പറഞ്ഞാൽ ഇനിയും കാൽവരി കുരിശിലോട്ട് കയറുന്ന പരിപാടി ഇല്ല, ഇനി നീതിയാ എന്ന് പറഞ്ഞാൽ കോടതി പോയി നിൽക്കുവാന്ന്, കർത്താവ് ജഡ്ജായിട്ട് ഇരിക്കുക, അവിടെ നീതി മാത്രമേ നടക്കുകയുള്ളൂ. അവന്റെ നീതി ബലപ്പെട്ടാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, താളടിയായിപ്പോവും. അതുകൊണ്ടാണ് കർത്താവിന്റെ നീതിയല്ല അവിടെയാ നമ്മൾ ഹാവ് മേഴ്സി, കരുണ, കരുണ നമ്മൾ പഠിക്കുന്ന വാക്ക്, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക കരുണ. ദൈവത്തിന്റെ കരുണ ഞങ്ങളെ ദർശിക്കണം. നിന്റെ നീതി എടുക്കുവാണെങ്കിൽ, പുറത്തെടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പ. അതുകൊണ്ട് നിന്റെ കരുണയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പാപബോധത്തോടുകൂടി, ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാ, ഞാൻ അമേരിക്കയിലെ വലിയ ആളാ, അല്ല ഞാൻ നാട്ടിലെ വലിയ ആളാ, ഞാൻ പുരോഹിതനാ, ഞാൻ വലിയ അൽമായനാ, ഞാൻ ഭയങ്കര കെടികെട്ടിയ ടീമാന്നും പറഞ്ഞ് നടക്കാതെ താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ നല്ല പശ്ചാത്താപത്തോടും മനസാന്തരത്തോടും ഓരോ നിമിഷവും തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള ബോധ്യത്തോടും ആ പാപബോധത്തോടു കൂടി. ഇന്ന് മനുഷ്യർക്ക് പാപബോധം എന്ന് പറയുന്നത് ഇല്ല. കഴിഞ്ഞ ആഴ്ച പാവാട കൽപ്പന വായിച്ചു കേട്ടല്ലോ, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ഇവിടെയും വെറും പ്രഹസനമായിട്ടോ അതൊരു കൂതാശ ഒരു സൗഖ്യദാന ശുശ്രൂഷയായിട്ട് പോലും മനുഷ്യൻ കാണുന്നില്ല. ഒരു കൗൺസലിംഗിന്റെ പ്രാധാന്യം പോലും മനുഷ്യൻ കൊടുക്കുന്നില്ല. പാപബോധമില്ല. പാപബോധമില്ലാത്ത തലമുറ ഏറ്റവും വലിയ ശാപം. നമുക്ക് എനിക്ക് പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ബാക്കിയെല്ലാം തിരുവചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. നമുക്ക് പാപമില്ല എന്ന് പറയാൻ സാധിക്കത്തേയില്ല. ആ പാപബോധം നമുക്ക് ഉണ്ടാകണം, സത്യകുമ്പസാരം നടത്തണം, എപ്പോഴും അനുതാപത്തിന്റെ ഒരു ചിന്തയുണ്ടാവണം, എപ്പോഴും ദൈവകരുണയ്ക്ക് വേണ്ടി എപ്പോഴും യാചിക്കണം. അങ്ങനൊരു മാനസാന്തരം നമുക്കുണ്ടാവണം. നമ്മളിതെല്ലാം പഠിക്കുകയും ഈ ശുശ്രൂഷകളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമുക്കതാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പം നമുക്ക് തരാൻ പോകുന്നത് പാപം നീതി ന്യായവിധി ബോധമാണ്. പറക്കലീത്ത റൂഹ വന്നെത്തി നമുക്ക് തരാൻ പോകുന്നത് അതാ. അതിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാഠ്യഭാഗം പഠിച്ച് അവസാനിപ്പിക്കണമല്ലോ. നമ്മൾ അവസാനം കണ്ട് നിർത്തിയിരിക്കുന്ന എലിവേഷൻ ഓഫ് ദി ഹോളി മിസ്റ്ററീസ് ആണ്. കുക്കിലിയോനിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. എലിവേഷൻ ഓഫ് ദി ഹോളി മിസ്റ്ററീസിനെ പറ്റി ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നല്ലോ. തൃത്വ നാമത്തിലുള്ള അല്ലെ തൃത്വത്തെ ഓർക്കുന്നതായ ഒരു കാര്യമാണ് പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏക റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് അതിന്റെ തൊട്ട് താഴെ സകലത്തെയും സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മളോടുകൂടെ എന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ച അല്ലെങ്കിൽ അതിനെ വീണ്ടെടുത്ത റിഡംപ്റ്റീവ് ഫാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതാ ഓർക്കുന്നത്. പുത്രൻ നമ്മളോടുകൂടെ ഉണ്ട്. ഇനി സകലത്തിനെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ റൂഹ സകലത്തെയും പൂർണ്ണമാക്കുന്ന ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ വൺ ലിവിംഗ് ഹോളി സ്പിരിറ്റ്, അതാ ഹോളി സ്പിരിറ്റിനെ വീണ്ടും പ്രത്യേകത, ഹു ഈസ് ദി പെർഫെക്റ്റർ ആൻഡ് ദി ഫുൾഫില്ലർ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ബീൻ ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി, മേ ദി നെയിം ഓഫ് ദി ലോർഡ് ബി ബ്ലെസ്ഡ് ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ എലിവേഷൻ ഓഫ് ദി ഹോളി മിസ്റ്ററീസ് അവസാനിപ്പിക്കുന്നു. ദ പ്രീസ്റ്റ് പ്രൊക്ലമേഷൻ ഓഫ് ഹോളി തിങ്സ് ടു ദി ഹോളി ആൻഡ് പ്യുവർ was not only an invitation to communion but also recalled Saint Paul's instruction to examine oneself before partaking of the holy mysteries. 1 Corinthians 11:28. ഒന്ന് കൊരിന്ത്യർ 11 കേൾക്കുമ്പോഴേ ഇനി മുതൽ 23 ഉള്ള വാക്യങ്ങള് വിശുദ്ധ കുമ്പസാരത്തെ പറ്റി സ്വയം ചോദന ചെയ്ത് പശ്ചാത്താപത്തോടുകൂടി ഏറ്റു പറഞ്ഞു വേണം വിശുദ്ധ കുർബാന. അതുകൊണ്ട് നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്നു, നിങ്ങളിൽ പലരും ക്ഷീണാവസ്ഥയിലാണ്, പലരും നിദ്ര കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ ബോധ പാപം ന്യായവിധി ബോധം നീതി ബോധം ഇല്ലാതെ പോയി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുള്ള പ്രശ്നം. അതുകൊണ്ട് അതോ നമ്മളെ ഓർത്തിരുന്നോണം. ഇൻ ദ ഡിഡാക്കെ 2nd century ഇറ്റ്സ് റിട്ടൺ, ഇഫ് എനിവൺ ഈസ് ഹോളി ലെറ്റ് ഹിം കം, ഇഫ് എനിവൺ ഈസ് നോട്ട് ലെറ്റ് ഹിം റിപ്പൻറ്റ്. അതാ നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ വിശുദ്ധി ഉള്ളവരാണെങ്കിൽ ചിലര് പഴയച്ചമാരൊക്കെ പറയും ഈ വിശുദ്ധതകൾ വിശുദ്ധി ഉള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു എന്നാ ഞങ്ങളൊക്കെ പറയുന്നത്. പഴയച്ചമാരാണെ പറയും ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് പറഞ്ഞു. ഞാനത് പണ്ട് ആദ്യത്തെ ഞാൻ അച്ഛനായിരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പ്രായമുള്ള അപ്പച്ചൻ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ അച്ഛ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാല് ചങ്ക് കത്തിപ്പോവുക, അങ്ങനെ പറയല്ലേ അപേക്ഷിച്ച് വരാട്ട്. ഞാന് നമുക്ക് സത്യത്തിൽ ആ മാത്രം കൂടെ ചേർത്ത് പറയുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പഴയ അച്ഛന്മാരല്ല അതാ പറയുന്നത്. അപ്പൊ നമ്മൾ ആ വിശുദ്ധിയിലേക്ക് വരിക എന്നുള്ളതാ. ഈ പരിശുദ്ധ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആണ് പരിശുദ്ധൻ. അവരിപ്പോ നമ്മളോട് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണല്ലോ. അവർ നമ്മളോട് കൂടെ എന്ന് പറഞ്ഞാൽ നമുക്കും ആ വിശുദ്ധീകരണം ലഭിക്കുന്നു എന്നർത്ഥം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ ഉള്ളു പരിശുദ്ധൻ. പക്ഷെ അവരിപ്പം പിതാവ് നമ്മളോടുകൂടെ, പുത്രൻ നമ്മളോടുകൂടെ, പരിശുദ്ധ രൂഹം നമ്മളോടുകൂടെ എന്ന് പറഞ്ഞാൽ നമുക്കും അതേ പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിന് മാനസാന്തരം ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായ കാര്യം. ദിസ് ഇസ് ആൻ അഫോർമേഷൻ ദാറ്റ് വി ആർ നോട്ട് ഹോളി, ബട്ട് ഇൻ റിപ്പൻഡൻസ് വി ലുക്ക് ടു ദ വൺ ഓൺലി വൺ ഹൂ ഈസ് ഹോളി ടു മേക്ക് എസ് ഹോളി ആൻഡ് വർത്തി. The priest then exalts the patient and lifts it high. Next, while the Holy Trinity is glorified, the priest exalts the chalice and lifts it high. The priest then takes the patient in his right hand, the chalice in his left hand, and crosses his hands in front of him. As the people affirm the holiness and unity of the Trinity with three separate affirmation of the Father, Son, and the Holy Spirit. നമ്മൾ പറഞ്ഞത് അവിടെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ദർഗായിൽ നിന്ന് പുരോഹിതൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ഇച്ചിരി എലിബറേറ്റഡ് ആയിട്ടുള്ള കുക്കിലിയോൻ എന്ന് പറയുന്നത് നടത്തുന്നത്. ഇപ്പൊ പുതിയ കുർബാന ക്രമത്തിലും ഒക്കെ മസിഹ രാജോത്ഥാനത്താൽ എന്ന് പറയുന്ന ഒരു ഗീതം അതിന് പകരമായിട്ടുണ്ട്. ഇടക്കുർബാനയ്ക്കൊക്കെ ചില അച്ഛന്മാരൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. മസിഹ രാജോത്ഥാനത്താൽ നേടിയതാണ് പുണ്യം നാം, സ്ലൈബായാൽ രക്ഷിച്ചവനാം ദൈവസുതാ നീ പരിശുദ്ധൻ, എന്നയവും വിശ്വാസത്തോട് ഓതിയിടാം ഹാലലുയ. മാതാ കാദീശന്മാർക്കും വിശ്വാസം പാലിച്ചവർക്ക് പാലിച്ചവരായി ഭൂവാസം കൈവിട്ടവർക്കും ഓർമ്മയ്ക്ക് ഔന്നത്യം ചേർത്തവൻ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് അതിനകത്ത് ഈ ഒരൊറ്റ വാക്കിൽ മാതാവിനെയും വിശുദ്ധന്മാരെയും പുരോഹിതന്മാരെയും വാങ്ങിപ്പോയവരെയൊക്കെ ഓർത്തുകൊണ്ടുള്ള ഒരു കുക്കിലി വേന പലരും സൗകര്യപ്രദമായിട്ട് അതും ചൊല്ലാറുണ്ട്. ഇപ്പൊ ഇലാബറേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സിറിയൻ ട്രഡീഷനിൽ, ഈ സിറിയൻ ട്രഡീഷൻ ഇത്ര എലാബറേറ്റഡ് ആയിട്ട് എനിക്ക് നമ്മുടെ മലങ്കര സഭയിലേ ഉള്ളൂ ഈ കുക്കിലിയോൻ ഇത്ര ശക്തമായി. ഓരോ കുക്കിലിയോനും വളരെ താളബോധത്തോടുകൂടി അല്പസമയമെടുത്ത് അതിന്റെ കുക്കിലിയോൻ എക്ബോ കോലോ ബോവുസോ എല്ലാം ചൊല്ലി തീർക്കുന്നത്, മൂന്ന് കുക്കിലിയോൻ അല്ലെ നാല് കുക്കിലിയോൻ ചൊല്ലുന്നത്. എന്നാൽ സിറിയൻ ട്രഡീഷനിൽ ഇപ്പോഴും അവരേതെങ്കിലും പ്രമിയോൻസറായി ഒക്കെ വായിക്കാനായിട്ടുണ്ടെങ്കിൽ, ഇപ്പം മാതാവിന്റെ ഓർമ്മയാണെങ്കിൽ അന്ന് പ്രമിയാൻസറ വായിക്കാനുണ്ടെങ്കിൽ മാത്രമേ അത് അത്രയും മുഴുവൻ ചൊല്ലാറുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫോമിലുള്ള കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത്. ഇനിയും അച്ഛനോട് പോയി ബഹളം വെക്കല് കേട്ടോ, നമുക്ക് ഷോർട്ട് ഫോമൊക്കെ മതി, ഇങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കേട്ട് എല്ലാം പഠിച്ച് റെഡി ആയിട്ട് വന്നേക്കുക, നമുക്ക് ചെറുത് നടത്തിയാൽ മതി, അച്ഛൻ ശ്രദ്ധിച്ചോണം എന്നൊന്നും പറഞ്ഞ് പോയി പറഞ്ഞേക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഭക്തിദ്യോതകമായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്, നമ്മൾ ഭക്തിദ്യോതകമായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അത് ഓർക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ ഭാവതിരുമേനി കൽപ്പന അയച്ചത് പലരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ചില അത് അച്ഛന്മാർക്ക് അയച്ചതാ, ചിലരൊക്കെ ദൈവാലയങ്ങളിൽ വായിച്ചു കാണും, ചിലപ്പോൾ വായിക്കാതിരുന്ന് കാണും, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലാക്കാനായിട്ട് തുടർന്നുള്ള കാര്യങ്ങളിൽ പറയും. എനിക്ക് തോന്നുന്ന ഒരു വലിയ ഒരു മൂവായി പോയി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ, ബാക്കി ദൂർത്തും ആർഭാടങ്ങളും എല്ലാം ഒഴിവാക്കി വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത അതിന്റെ ഇമ്പോർട്ടൻസ് പല രീതിയിൽ, വളരെ വിശദമായ ഒരു കൽപ്പനയാണ്, പല രീതിയിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ടുള്ള നല്ലൊരു നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രബോധനമാണ് അത്. ദൈവം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ പഠിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ സഭയിൽ ഉണ്ടാകുന്നത് തീർച്ചയായും നമുക്ക് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുത്ത് പറയുന്നത് നമ്മളുടെ മാനസാന്തരം, നമുക്കുള്ള പാപബോധം, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ബലഹീനരായ നമ്മളൊക്കെ പഠിക്കുകയും കണ്ണുനീരോടെ യാചിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം, നോയമ്പൊക്കെ കഴിഞ്ഞ സമയം സഭയിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അത് കൽപ്പനയാൽ നമ്മളെ പ്രബോധിപ്പിക്കുകയും അതിനുവേണ്ടി ഏർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ശ്രേഷ്ഠമായ കാര്യമായി പരിശുദ്ധാത്മാവിന്റെ കൃപയായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഈ പ്രയേഴ്സ് ഓഫ് ഇന്റർസെഷന് അത് നമുക്കൊന്ന് ഒന്ന് ഒന്ന് അതല്പം ഒന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചു പോകുന്നു. പ്രയേഴ്സ് ഓഫ് ഇന്റർസെഷൻ ചെയ്യുന്നത് ദൈവസ്തുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച നാഥന്മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യസ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നിവരൊപ്പം ദൈവസ്തുതൻ ആശ്വാസമാർക്കേകിയിടും എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഇതിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇത് ഏതാ ഈ വേദഭാഗം? ഇത് നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം. എബ്രായർ ലേഖനം 13:7-17 വായിച്ച് രണ്ടു മൂന്ന് വായിച്ചു. എബ്രായർ 13:7-17 വാക്യം.
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിച്ചു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരമ്പിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല.
ജീവനോടിരിക്കുമ്പോഴും അതിനുശേഷവും ജീവനോടിരിക്കുമ്പോ അവർക്ക് നമ്മളെ നടത്താനായിട്ടുള്ള അവര് ഞരങ്ങിക്കൊണ്ട് ചെയ്യാനായിട്ടല്ല, നമ്മള് അവര് ഞരക്കുവാണല്ലോ. നമ്മുടെ പരിപാടി എത്രമാത്രം ഞരക്കാവോ അത്രയ്ക്ക് ഞരക്കുവാ നമ്മുടെ പരിപാടി. അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല എന്ന് തന്നെയാണ് തിരുവചനം പറയുന്നത്. അത് ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ട്, 7 ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത്. വാങ്ങിപ്പോയതിന് ശേഷം അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മള് ഇത് പ്രാർത്ഥന നടത്തുന്നത്. അതാ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചൊല്ലുന്ന ഗീതം അതാണ്. കുക്കിലിയോൻ തിരുമേനിയുടെ പുസ്തകത്തിലേക്ക്, ഇതും മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. പക്ഷേ സുബ്ദേനും ഈ കുക്കിലിയോനുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. സുബ്ദേൻ നമ്മൾ ഇന്റർസെസറി പ്രയറും ലിറ്റനിയും ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന കൽപ്പനയ്ക്കകത്ത്, ബാവായുടെ കൽപ്പനയ്ക്കകത്ത് പറയുന്നത് ഇനി മുതൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജന്മദിന സ്തോത്ര പ്രാർത്ഥന വിവാഹ വാർഷികവും ഗാനമേളയും വെടിക്കെട്ടും ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഈ കാത്തലിക് ലിറ്റിന് ചെല്ലുന്ന സമയത്ത് അൻപുടയോനെ ഫ്രാക്ഷന്റെ സമയത്താണല്ലോ ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, ചിലര് കാത്തലിക് ലിറ്റിനിയിൽ കുറച്ച് വെർഷൻസ് ഒക്കെ ചൊല്ലും. അതൊന്ന് ചൊല്ലുന്നത് നല്ലതാണ്. അതൊരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് അവിടെ ഉള്ളതല്ല. അതിനകത്ത് ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാർത്ഥനയൊക്കെ വായിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അതിന് കൂട്ടത്തിൽ രണ്ട് പ്രാർത്ഥനയും കൂടെ ബാബാതിരുമേനി കൽപ്പിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. വിനോദിവസം നിശ്ചയപ്രകാരം അതിലേതിലും ഒരെണ്ണം സൗകര്യം പോലെ ചൊല്ലിയാൽ മതി. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജന്മദിനവും വിവാഹ വാർഷികവും ഒന്നും പ്രത്യേകിച്ച് ചൊല്ലി സമയം കളയേണ്ട കാര്യമില്ല. അതെല്ലാം ഓർക്കുന്നുണ്ട് നമ്മൾ. ഈ എനിക്കറിയാം പല പള്ളികളിലും ഉള്ളൊരു പ്രശ്നമാണ്, ജന്മദിനത്തിന് പേര് വായിച്ചില്ല, പിന്നെ സെക്രട്ടറി ഇട്ടയച്ചില്ല, അല്ല അച്ഛനെ ഇട്ടയച്ചില്ല, എന്നാടോ എഴുതാഞ്ഞ് എന്നൊക്കെ ചോദിച്ച് ബഹളം. ഇത് പലയിടത്തും ഉള്ളതാണ്. നിങ്ങള് നിങ്ങൾക്ക് പുതുമയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചില പള്ളികളിലെങ്കിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ ബിഹേവിയർ ആയിട്ട് പഠിക്കണം. നമ്മൾ എവിടെ എഴുതിയോ വായിച്ചോ നാലു പേരുടെ മുന്നേ അങ്ങോട്ട് ചെന്നോ അവിടെ കവറിട്ടോ അല്ലെ കൈമുത്തിയോ ഗുരുജി വരച്ചോ ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതി കൊടുത്തു കൂടാ, എന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ബാക്കി നിയമവും ലീഗാലിസവും എല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് പേരെഴുതി കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾ എഴുതി കൊടുത്തേക്കണം. അപ്പൊ പിന്നെ സെക്രട്ടറി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെയോ ഒക്കെ ആരുടെയൊരു ഉണ്ടെങ്കിൽ എല്ലാവർക്കും എഴുതി കൊടുക്കാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും എഴുതി കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് തന്നെ തന്നെ എഴുതി കൊടുക്കാമല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പൊ ബാവയുടെ കൽപ്പന അനുസരിച്ച് കാത്തലിക് ലിറ്റിനിയുടെ സമയത്ത് ശുശ്രൂഷക്കാരൻ തന്നെ പ്രത്യേകമായ പ്രാർത്ഥന വായിക്കും. പിന്നീട് കൈമുത്തുണ്ടവർക്കും കാണിക്കേടുണ്ടവർക്കും എനിക്ക് തോന്നുന്നു ഈ നമ്മള് പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത് അവരെ പ്രത്യേകിച്ച് ഒരു വാക്ക് ഓർക്കുകയും ആശംസകൾ പറയുകയും ഒക്കെ വേണം. മുൻപിലേക്ക് വന്നു കൈമുത്തി നിങ്ങളുടെ നിറച്ച കാഴ്ചകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു അവസരം അങ്ങനെ ആയിരിക്കാം. ഓരോ പുരോഹിതന്മാർ സൗകര്യം അനുസരിച്ചായിരിക്കും ദൈവാലയത്തിൽ ക്രമീകരിക്കുന്നത്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതാത് വികാരിമാർക്കാണ് അത് നിശ്ചയിക്കാനായിട്ടുള്ള അധികാരം. ബാവയുടെ തിരുമേനി ബാവയുടെ കൽപ്പന ഉള്ളത് കൊണ്ട് ഞാനത് പിന്നെ എങ്ങനെ പ്രാക്ടിക്കൽ സൈഡ് എന്നുള്ള ഒരു വശം പരാമർശിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇടവകയിലെ പുരോഹിതന്മാരാണ് അത് നിശ്ചയിക്കുകയും ചെയ്യേണ്ടത്, പ്രായോഗികമാക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കാൻ നമുക്ക്. അപ്പോൾ തുബ്ദേനും ഈ കുക്കിലിയോനുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. തുബ്ദേനിലും ഇത് നമ്മൾ ഓർക്കുന്നുണ്ട്. കാത്തലിക് ലിറ്റിനിയുണ്ട്, അതുകൂടാതെ തുബ്ദേനിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. തുബ്ദേനിൽ ഓർക്കുന്നത് രണ്ടാമത്തെ തുബ്ദൻ ചെല്ലുന്ന സമയത്താണ്. എല്ലാവരുടെയും പേരുകൾ ഓർക്കും. ജീവനോടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്ന സമയം രണ്ടാം തുബ്ദേനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ. അതുകൊണ്ട് ആ സമയത്തേക്ക് ഓർക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ ഇവിടെ എന്ന് പറയുന്നത് കുക്കിലിയോനുകൾ മധ്യസ്ഥ പ്രാർത്ഥനയെന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അത് കൂടാതെ എലാബറേറ്റഡ് ഫോം ആയിട്ടാണ് ഇവിടെ ഉള്ളത്. മാതാവിനെ ഓർക്കുന്നു, എല്ലാ പരിശുദ്ധന്മാരെയും ഓർക്കുന്നു, ചേർത്ത് നീതി ചൊല്ലുന്ന സമയമുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുന്നു, ഇല്ലെങ്കിൽ ചൊല്ലാത്തവരുണ്ട്. എന്തായാലും വാങ്ങിപ്പോയവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒന്നാമതായിട്ട് ദൈവമാതാവ് തമ്പുരാനെ പെറ്റ അമ്മയുടെയും സ്ഥാപകന്റെയും മധ്യസ്ഥത പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചത് തന്നെ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ അതോടൊപ്പം ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. വി റിക്വസ്റ്റ് ദ സെയിൻസ് ടു പ്രേ ഫോർ അസ് ഡിപ്പാർട്ടഡ് സെയിൻസ് ആർ അലൈവ് ഇൻ ദയർ സ്പിരിറ്റ്. സെയിൻ ലൂക്ക് 20:38 ഒന്ന് വായിക്കാവോ? ലൂക്കോസ് 20:38.
ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും അവർ ജീവിച്ചിരിക്കുന്നുവല്ലോ.
എല്ലാവരും ജീവിച്ചിരിക്കുന്നു പറഞ്ഞ അബ്രഹാന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് അവിടെ പറഞ്ഞതിന് തൊട്ട് മുമ്പ് പറഞ്ഞത്. അവൻ അത് ഇത് പുനരുത്ഥാനത്തെ പറ്റി പിന്നെ പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദൂക്കിയർ അവനടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഭാഗമാണ്. അപ്പൊ കൃത്യമാ കാര്യം, അബ്രഹാം ഇസാക്ക് യാക്കോബ് അവരെല്ലാവരും മരിച്ചവരാണല്ലോ, പക്ഷെ അവനെല്ലാവരും ജീവിച്ചിരിക്കുകയാണ് പറയുന്നത്. അവന് ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. വാങ്ങിപ്പോ അവർ പ്രാർത്ഥിക്കണം, അവരുടെ മന്ത്രിസഭയിൽ അഭയം പ്രാപിക്കുന്ന അവൻ ജീവനുള്ളവരുടെ ദൈവമായതുകൊണ്ട് എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നല്ലോ. ഇത് തിരുവചനം പറയുന്ന കാര്യം, എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ജീവിച്ചിരിക്കുക, അവർ സജീവരാണ് എന്നുള്ളത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. ഇൻ ദ അസുറിയ ട്രഡീഷൻ റൂട്ടഡ് ഇൻ ദ ഡൈനമിക് വിഷൻ of the unity of all believers in Christ through our baptism into the body of one spirit. 1 Corinthians chapter 12 verse 12. 1 Corinthians 12 verse 12.
ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരം യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു.
സ്നാനം ഏറ്റു പാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മമോദീസയും വിശുദ്ധ കുർബാനയുള്ള പാർട്ടി ഒരേ അപ്പത്തിന്റെ അംശികളായിട്ട് തീർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ജീവനും മരണമൊന്നും പ്രശ്നമല്ലെന്ന്, ഇതെല്ലാവരും ഓൾ ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പറയാനായിട്ട് വാക്യൊക്കെ വായിപ്പിക്കുന്നു.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ഇപ്പൊ സ്നാനം ഏറ്റുകഴിഞ്ഞാൽ മരണത്തിൽ പങ്കാളികളാണ്. മരണം കഴിയുമ്പോ പിന്നെ ഒന്നുമില്ലായ്മയല്ല, അതിൽ പങ്കാളികളായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഗലേഷ്യൻ 3:27-28
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും
നമ്മളെല്ലാരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. എങ്ങനെ ഇനി ആ യൂണിറ്റിയുടെ വലിയൊരു ഭാഗം റോമൻസ് 8:38-39 റോമർ 8:38.
മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു.
അപ്പൊ യേശുക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മളെ വേർതിരിക്കാൻ കഴിയത്തില്ല. തുടങ്ങിയല്ല മരണത്തിനോ ജീവനോ എന്ന് പറഞ്ഞ മരണം പോലും നമ്മളെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് മരണവും ജീവനും ഒന്നും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ വേർപിരിക്കുന്നില്ല എന്നുള്ളതാ. അതുകൊണ്ട് മരണം ഒരിക്കലും വേർപിരിക്കുന്നില്ല കേട്ടോ യേശുക്രിസ്തു. ഇത് ഈ ഒരു വാക്യം നിങ്ങൾ ഓർത്തിരിക്കണം. മരണം നമ്മളെ ഒരിക്കലും യേശുക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുന്നതല്ല. ഈ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന ബന്ധുക്കോസുകാരൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങിയല്ല, എല്ലാം തിരിച്ചു പറയാൻ തുടങ്ങിയത്. ബോധമില്ലാതെ ഓരോന്ന് ചെയ്ത് കൂട്ടരുത്, ഈ അവിശ്വാസത്തിൽ പെട്ടുടരുത് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുക. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകരുത്. അവിടെ ഇവിടെ പകുതി അവിടെ കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടുക, പകുതി ഇങ്ങോട്ട് ഓടുക, ഇതൊന്നും ചെയ്യരുത്. തിരുവചനം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത് മരണം നമ്മളെ യേശു ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കത്തില്ല. അത് വളരെ കൃത്യമാണ്. തിരുവചനം ഓർപ്പിക്കുന്ന കാര്യം അതാണ്. ഡെത്ത് കനോട്ട് ബ്രേക്ക് ദ ബോണ്ട് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദ ഇമേജ് ഓഫ് മാർട്ടേഴ്സ് ഹു വർഷിപ്പ് ഗോഡ് നൈറ്റ് ആൻഡ് ഡേ. റെവലേഷൻ നിങ്ങൾ പഠിക്കുന്ന ഭാഗമല്ലേ, വായിച്ച് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ച്, വെളിപാട് 7:14-15.
യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനെ അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല.
ശക്തമായിട്ട് പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടേ ഇരിക്കുകയാ, കേട്ടോ. അത് അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഇനിയും ഇവർക്ക് ഈ 9-ാം വാക്യം ഒന്ന് വായിച്ച അതിനകത്ത് തന്നെ 9-ാം വാക്യം.
ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ ഒരു തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാടിന് മുൻപാവ് നിൽക്കുന്നത് ഞാൻ കണ്ടു.
അതാ അവര് കയ്യിൽ വെള്ളം, അവര് വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവസന്നിധിയിൽ അവര് സജീവരായിട്ട് നിൽക്കുകയാണ്, കേട്ടോ. അവര് വെള്ളം നിലയങ്കി ധരിച്ചു. ഇനി അവർക്ക് അവരുടെ നെറ്റിയിൽ മുദ്രയുണ്ട് അല്ലേ, നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം വാക്യം വായിച്ച് നമ്മുടെ ദൈവത്തിന്റെ 3-ാം വാക്യം 7:3 വെളിപ്പാട്.
മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തെയും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു.
അവർ നെറ്റിയിൽ മുദ്രയിടുക. എവിടെ നെറ്റിയിൽ മുദ്രയിടുന്ന അറിയാവോ നിങ്ങൾക്ക്? എന്റെ വിഷയം അല്ലെങ്കിലും ഞാന് ഈ ഈ ഭാഗം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കിത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയോണ്ട് പറയുന്നേ ഉള്ളു. അപ്പൊ അവര് ഇവരെ ഈ സജീവരായിട്ട് നിൽക്കുക, കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ എന്തുകൊണ്ട് ഇവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യം പറയാം. അവര് നെറ്റിയിലിടുന്ന മുദ്ര Ezekiel 9:4 വായിക്കും, മുദ്ര കിട്ടും. Ezekiel 9:4.
അവനോട് യഹോവ, ഈ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷാരന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു.
അതായത് ഈ ഈ ജനത്തെ, ജനത്തിന്റെ പാപത്തെ ഓർത്ത് കണ്ണുനീരോടെ കരയുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തണമെന്ന്. അവരെ കൊന്നുകളയരുത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞേക്കാനാ പറയുന്നത്. പക്ഷെ കണ്ണുനീരോടെ പശ്ചാത്തപിക്കുകയും, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ലോർഡ് ഹൗ മേഴ്സ്, ഇതല്ലാതെ വേറെ ഓർത്തഡോക്സ് സഭയ്ക്ക് വേറെ ഒരു പ്രാർത്ഥനയില്ല. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അടയാളം ഇട്ട് മാറ്റി നിർത്തിയേക്കണമെന്ന്. ആ അടയാളം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത് സാവ് എന്നുള്ള സുറിയാനി ലെറ്ററാ. സാവ് അല്ല, ഹീബ്രു ലെറ്റർ താവ്. ഈ താവ് എന്ന് പറയുന്നത് ഒരു ഒരു ക്രോസ് പോലെ, ടീ പോലെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 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 ആൽഫബറ്റ് ടീ പോലെ. അപ്പൊ കുരിശ് തന്നെയാ ഇവിടെ. അതേ വാക്ക ഈ പിന്നെ ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്ന, ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മുദ്ര എന്നുള്ളതിന് ഉപയോഗിച്ചേക്കുന്നത് അതേ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് പറയുന്നത്. അത് ക്രോസാ, കുരിശാ. ഈ കുരിശിന്റെ അടയാളമാ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എക്സോഡസിന്റെ ടൈമില് ഇവർക്ക് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടളക്കാലുകളിന്മേലും കുറുമ്പടിയിന്മേലും, നോക്കൂ നിങ്ങൾ ആ കട്ടളക്കാലും കുറുമ്പടി, അതിന് ടീ പോലെയാ, അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പ് തിരിച്ചു വെച്ചേക്കുന്നത് പോലെ. അതല്ല കുരിശിന്റെ വേർഷൻസ്, അതല്ല തുടക്കമായി കാണുന്നത്. അവിടെ ചെയ്യേണ്ട അടയാളം എന്താ, എന്തോ അത്, അത് താവെന്നുള്ള അടയാളം അവിടെ ഇടാൻ പറഞ്ഞതെന്നാ പറയുന്നത്. അപ്പൊ ഈ താവെന്നുള്ള അടയാളം അവിടെയും ഈ എസ് കെ എൽ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും എല്ലാം കാണുന്നു. എന്ന് പറഞ്ഞാൽ കുരിശിന്റെ അടയാളം തന്നെ. ആ കുരിശിന്റെ ആ മുദ്രയാ, ആ മുദ്ര നമുക്ക് ലഭിക്കുന്നു. അവര് വെള്ള നിലയങ്കിയും ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ അടയാളം നെറ്റിയിലുള്ളവര്. അതുകൊണ്ടാ നമ്മൾ ഈ സിന്ദൂരം കുത്തരുത്, കൊട്ടുകുത്തരുത് എന്നൊക്കെ പറയാനായിട്ട് കാര്യതാ. ഇവിടെ അമേരിക്ക പിന്നെ മാതാമ്മമാര് പൊട്ടുകുത്തി എന്ന് നടക്കില്ലാത്തത് കൊണ്ട് നമുക്കത് വേണ്ട, അല്ലെങ്കിൽ നമ്മളും തകർത്തേനെയായിരുന്നു. നാട്ടിൽ ഭയങ്കര ഘോഷമല്ലേ, അവരെല്ലാരും പൊട്ടുകുത്തിക്കൊണ്ടാ നടക്കുന്നത്, അവര് അങ്ങനെ ഒരു ട്രഡീഷണൽ ഉള്ളത് കൊണ്ട് ജാതികൾ കാണിക്കുന്നതിന്റെ എല്ലാം പുറകെ പോവുക. വെള്ളം നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുകയാ, ആർക്കാ ഈ വെള്ള നിലയങ്കി കിട്ടിയ, ആർക്കായിരുന്നു വെള്ള നിലയങ്കി കിട്ടിയത്? മൂന്നിന്റെ അഞ്ചിൽ വായിക്കുന്നുണ്ട്, മൂന്നിന്റെ അഞ്ച്, ഈ വെളിപാട്, വെളിപാട്, വെളിപാട് മൂന്നിന്റെ അഞ്ച്.
അവർ ജീവപുസ്തകത്തിൽ അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റു പറയും.
അതുകൊണ്ടാ വിശുദ്ധ കുർബാനയിലും സ്പർഹ, ജീവന്റെ പുസ്തകം, ജീവപുസ്തകം സ്പർഹ, ആ സ്പർഹയിൽ പേര് പിതാവിന്റെ മുമ്പിലും ദൂതന്മാരുടെ സന്നിധിയിലും നമ്മൾ ഏറ്റു പറയുന്നതിന്റെ കാര്യം അത് തന്നെ. ഇതെല്ലാം പ്രീ ടേസ്റ്റ് ആ കേട്ടോ, ഇത് വെളിപാട് പുസ്തകത്തിൽ നടക്കുന്നതിന്റെ പ്രീ ടേസ്റ്റ് ആ. നമ്മുടെ വിശുദ്ധ കുർബാന ആരാധനകളും എല്ലാം അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചു, ജയിക്കുന്നവര് വെള്ളയെടുപ്പ് കിട്ടും. അവർ ജയിച്ചു ആ പരീക്ഷകൾ, സർവീസിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന സക്കരിയാവ് മൂന്നിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ വായിച്ച് നമുക്ക് അഭാവം വിട്ടേക്കാം. സക്കരിയാവ് മൂന്നിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ, സക്കരിയാവ് മൂന്നിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ.
എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു.
പാട്ടൊക്കെ പാടില്ലേ, നമ്മള് ബോധമില്ലാതെ പാട്ടൊക്കെ പാടത്തില്ലേ, ധരിപ്പിക്കും അവരെന്നെ ഉത്സവ വസ്ത്രം എന്നൊക്കെ പാടിക്കളെ. ഇതാ സംഭവം, ആ ഉത്സവ വസ്ത്രമാണ് നമുക്ക് ഏതെന്റെ പ്രതീക്ഷയിൽ പിന്നെ അവര് അരയാടെ ഉണ്ടാക്കി വെയിലടിച്ചപ്പം കരിഞ്ഞു പോയി അത്തിയില കൂട്ടി തുന്നിയത്. എന്നാൽ അത്തിയില എന്ന് പറഞ്ഞ യഹൂദന്റെ അടയാള, അതിനുശേഷം കുഞ്ഞാടിന്റെ കൊന്ന് അവരൊരു തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തു, ആട്ടിൻ തോല് കൊണ്ട്. അന്നൊരു കുഞ്ഞാട് അറക്കപ്പെട്ടു, ആ കുഞ്ഞാടാണ് പിന്നീട് മാനവജാതിയുടെ പാപത്തെ പരിഹരിക്കാൻ തക്കവണ്ണം കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടത്. അവൻ നമുക്ക് നൽകിയതാ ഈ വെള്ളയുടുപ്പ്. ജയിക്കുന്നവനാണ് വെള്ളയുടുപ്പ് കിട്ടുന്നത്. ജയിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടം ഓടണം, ഇവിടെ കിട്ടിയ ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നാരും പറയത്തില്ല. ജയിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ട്രാക്കിൽ കൂടെ ഓടി. രണ്ട് തീമത്തിയോസ് നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലിഹ പറയുന്നത് പോലെ, ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന പോലെ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നുണ്ടെന്ന് ജീവനക്കാരൻ അടിച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർവ് ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ആ മുടി ഉത്സവസ്ത്രം, ആ ഉത്സവസ്ത്രത്തിന്റെ ബാക്കി താഴോട്ട് വായിക്കുന്ന ഒരു മുടിയും കൂടെ കൊടുക്കുന്ന അത് കളഞ്ഞ ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്ന് വായിച്ചു ഏതായാലും പറഞ്ഞു പോയപ്പം ഇന്നിപ്പോ ഏതായാലും നമ്മളെ സിലബസ് ഒന്നും തീരത്തില്ല. അപ്പൊ ഇതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം, കേൾക്കുന്നതിലും വൃത്തിക്ക് കേൾക്കാം. സക്കരിയ മൂന്നിന്റെ മൂന്ന് മുതലായിരുന്നു വായിച്ചു, ഉത്സവസ്ത്രം കഴിഞ്ഞിട്ട് ബാക്കി വായിച്ചു.
യഹോവയുടെ ദൂതൻ യോശുവയോട് സജ്ജീകരിച്ച് എന്തെന്നാൽ, അവന്റെ തലയിൽ വെളുപ്പുള്ള ഒരു മുടി വെച്ചട്ടെ എന്നാണ് കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെളുപ്പുള്ള ഒരു മുടി വെച്ചു.
മുടികൾ മുടികൾ മുടഞ്ഞ് നിരനിരയായി ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്, മുടികൾ വെച്ചു അവിടെ വെച്ചു എന്നാ കാണുന്നേ, ധരിപ്പിച്ചു വെച്ചു. ഇത് വെളിപാട് ഉത്സവത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. മൗലസ്ലീഹ പറഞ്ഞ് എനിക്ക് ലഭിക്കും, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അതാ മുടികൾ മുടഞ്ഞ് നിരനിരയെ ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യൊക്കെ, ജയിക്കുന്നവന് ഞാൻ വെള്ളയെടുപ്പ് കൊടുക്കും. അപ്പോൾ നമുക്ക് മമോദിസയിലൂടെ അത് ലഭിച്ചു കഴിഞ്ഞതാ, അത് നഷ്ടപ്പെടുത്താതെ ജയിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാടിന്റെ പിന്നെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ചെല്ലും. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അതായത് യേശുക്രിസ്തു അന്നേരം പറഞ്ഞ ഉപമയതാ, വഴിത്തലക്കിലും അവിടെ ഇവിടെ നിന്ന മുടന്തനും കുരുടനും അംഗഹീനനും ഒക്കെയാ, പക്ഷെ നിന്നെ ഇപ്പം വിളിച്ച് നിനക്ക് കല്യാണോടൊപ്പം തന്നതാണ്. അവിടെ ചുമ്മാ കയറി ചെന്നപ്പോ ചുമ്മാ ചോദിച്ചതൊന്നുമല്ല, നീ കുരുടനാ, നിനക്ക് കണ്ണു കാണാൻ മേലാത്തവനാ, നീ വഴിത്തലയ്ക്ക് നിന്നവനാ, ക്ഷണിച്ചവരാരും വരാഞ്ഞത് കൊണ്ടാ നിന്നെ ക്ഷണിച്ചത്. പക്ഷെ നിനക്ക് ഒറ്റ ഒരു ഉത്തരവാദിത്വമുണ്ട്, നീ ഈവൻ ദോ യു ആർ ഹോംലെസ്, നിനക്ക് ദൈവം തമ്പുരാൻ ഒരു ഉടുപ്പ് തന്നേച്ചാ പറഞ്ഞ, എടാ കുഞ്ഞ് ഈ ഉടുപ്പും കൊണ്ട് വരണമെന്ന്. അങ്ങനെ ഉടുപ്പും കൊണ്ട് അവിടെ വരാത്തവനെയാ പിടിച്ചിട്ട് പറഞ്ഞ, എടാ എന്തിയടാ കല്യാണ വസ്ത്രം, ഞാനിത് പഠിച്ചുകൊണ്ടിപ്പോ ആദ്യ കാലത്ത് എനിക്ക് അറിയാൻ മേലായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു കല്യാണ അവസരം കൊണ്ടിരാത്തവന് അവനെ പിന്നെ എന്തിനാ അവനെ കഴുത്തെ പിടിച്ച് ഒന്നാമതെ മുടന്തനവൻ, അവനെ എന്തിനാ കഴുത്തെ പിടിച്ച് തള്ളിക്കളഞ്ഞ്. കുറച്ചാൾ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ആ ഉപമയിൽ എഴുതി വെച്ചിട്ടില്ല, പക്ഷേ നിനക്ക് ഒരു വസ്ത്രം നൽകി കർത്താവ് എന്ന് പറഞ്ഞാൽ നിന്നെ മാനിച്ചു. നീ ശരിയാ, നീ യഹൂദനൊന്നും അല്ലായിരുന്നു, നീ ഒന്നുമില്ലാതെ കിടന്നിരുന്നവനാ. പക്ഷെ നിന്നെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വേർപാട് പാലിച്ച് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നിനക്ക് പ്രകാശവസ്ത്രം നൽകിയിട്ടുണ്ട്. ആ പ്രകാശവസ്ത്രം കളഞ്ഞു കുളിക്കരുത്, അത് നമ്മുടെ മനസാക്ഷിയിൽ നിന്നുണ്ടാകേണ്ട വിശുദ്ധിയുടെ അടയാളമാണ്. ആ പ്രകാശവസ്ത്രം കളഞ്ഞു കുളിക്കാതെ ഇനിയും പിന്നെ അവിടെ ചെല്ലണം, കല്യാണത്തിന് വേണ്ടി ചെല്ലണം. അതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ചെയ്ത പാപത്തിനും കൂടെ പരിഹാരം നൽകി പുതുതാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കളയാതെ ചെല്ലുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം കേട്ടോ. അവിടെ കരുണയൊന്നുമില്ല, അതാ ഞാൻ പറഞ്ഞ ജസ്റ്റിസ് എന്ന് പറഞ്ഞ കാര്യമുള്ളൂ. ഇനി നീ നീതിയാ, നീ നീതിയാ. ഇനിയും കരുണയുടെ കാര്യത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവിടെ ചെല്ലുമ്പോ എന്താകും നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് കൂടുതൽ പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രകാശവസ്ത്രം അത് ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ചെല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ വിശുദ്ധന്മാരും ശുദ്ധികളുമെല്ലാം ഈ പ്രകാശവസ്ത്രം കളയാതെ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അങ്കി അലക്കി വെളുപ്പിച്ച് ഇപ്പോഴും സജീവരായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അത് കിട്ടി, നമുക്കും അത് കിട്ടുമെന്നുള്ള വലിയ പ്രത്യാശയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് പോവുക. അതുകൊണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ വന്ന് തികയുവോളം എന്നൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. പോട്ടെ, ഓരോ കുക്കിലിയോനായിട്ടും കൂടെ നമുക്ക് എടുത്ത് ഒന്ന് കാണാം. കുക്കിലിയോനിൽ ആദ്യത്തേത് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു, എന്തുകൊണ്ട് ഇവരെ ഓർക്കുന്നു എന്നുള്ള ഒരു വാക്യം കൂടെ മത്തായി 10:41 വായിച്ചിട്ട് 1 by 1 നമുക്ക് കേറാം. സെയിന്റ് മാത്യു ചാപ്റ്റർ 10:41.
പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച്
ിലെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല നിശ്ചയം. അതുകൊണ്ട് തിരുവചനം ഓർപ്പിക്കുക, മാതാവ് എന്ന് വെച്ച് മാതാവിനെ കൈക്കൊള്ളുന്നതിന് മാതാവിന്റെ പ്രതിഫലം ലഭിക്കും. വിശുദ്ധന്മാരെന്ന് വെച്ച് വിശുദ്ധന്മാരെ നീതിമാന്മാരെയും കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. വാങ്ങിപ്പോയവരെ നമ്മുടെ പിതാക്കന്മാരെന്ന് വെച്ച് നമ്മൾ ദൈവസുധന്മാരായി തീരുവേണ്ടൊക്കെ വേണം. നമ്മളെ നടത്തിയ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ആ പിതാക്കന്മാരെ പ്രതിഫലം ലഭിക്കും. ഒരു ശിഷ്യനാണെങ്കിൽ പോലും ആ ശിഷ്യൻ എന്ന് വെച്ച് അവനെ ഓർക്കുകയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കുകയും പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുകയും ചെയ്യുന്നവന് നമ്മൾ പറഞ്ഞു ജീവനും മരണവും ഒന്നും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അകറ്റുന്നില്ല. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുമ്പോൾ നമുക്കും അതേ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധന്മാരെയും ശുദ്ധമതികളെയും തള്ളിക്കളഞ്ഞ കർത്താവ് തള്ളിക്കളയും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ the death is only a separation of the soul and the body. It is not an event of complete annihilation of the soul. The souls of the dead receive grace of the Holy Spirit as the first fruit of the happiness, and they praise God at the abode of peace and happiness like angels, and pray for the salvation of those who are living on the earth. It is therefore worth to request those saints to pray for us. വെളിപാട് ഉത്സവത്തിൽ നിന്നെല്ലാം കണ്ടതാ. അപ്പോ നമുക്ക് അതിലേക്ക് കടക്കാം. മാതാവിന്റെ കുക്കിലിയോന്റെ അടിസ്ഥാനം ഓരോ സങ്കീർത്തനങ്ങളിൽ നിന്നാണ്, അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓരോ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഈ കുക്കിലിയോനുകൾ. 45 സങ്കീർത്തനത്തിന്റെ 9 to 11 വരെയുള്ള വാക്യങ്ങളാണ് ഓരോ ആദ്യത്തെ കുക്കിലിയൻ ദൈവമാതാവിന്റെ കുക്കിലിയോന്റെ അടിസ്ഥാനം. ഒന്ന് വായിച്ചാട്ടെ.
നിന്റെ ശ്രീരക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ സംഘം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിച്ചയക്കുക, സ്വജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക.
നിന്നാൾ സ്തുതിയോട് രാജമകൾ, അവൾ നിന്നു, നിന്നാൾ 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 എന്ന് പല അച്ഛന്മാരും ചൊല്ലാറുണ്ട്. ഞാൻ എന്തിനാ അച്ഛന്മാരുടെ ക്ലാസ്സിലെടുക്കുമ്പം പറഞ്ഞോളാം, വിന്യസനുണ്ട് അച്ഛൻ അങ്ങനെ അല്ല ചെല്ലുന്നത്. നിന്നാൾ, അവൾ നിന്നു എന്ന അർത്ഥം, നിന്നാളെന്നല്ല, നിന്നാൾ, നിന്നു, അവൾ നിന്നു. അതുകൊണ്ട് നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്നുള്ളത് സീ ദ റോയൽ ഡോട്ടർ സ്റ്റാൻഡ് എന്നാ അല്ലെ, സ്റ്റാൻഡ് എന്നാ പറയുന്നത്. അപ്പം അവൾ നിന്നു എന്നുള്ളതാ. ഗ്ലോറിയസ് ക്വീൻ അറ്റ് ദറ്റ് ദൈ റൈറ്റ് ഹാൻഡ് ദൈ ഫാദേഴ്സ് വോക്ക് ആൻഡ് ഹോം ലീവ് ദൗ ദ കിങ് ഡിസേർവ്സ് ദൈ ബ്യൂട്ടി നൗ എന്ന് പറയുന്നത് 45-ാം സങ്കീർത്തനത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ തയോട്ടോക്കൂസിന്റെ മധ്യസ്ഥ പ്രാർത്ഥന 45-ാം സങ്കീർത്തനം 9 മുതൽ 11 വരെ വാക്യങ്ങൾ, അത് ഓർത്തിരിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യത്തേത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കുക്കിലിയോൻ എന്നുള്ളത്. അതിന് ശേഷം വരുന്നത് അതിന്റെ ഒരു ക്രമീകരണം, ഈ കുക്കിലിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു പോവാം. സൈക്ലിക് പ്രയേഴ്സ് എന്നേ ഉള്ളൂ കുക്കിലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം. കുക്കിലിയോൻ, കുക്കിലി, CYCLE, സൈക്കിൾ എന്ന് ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ വേണ്ടി പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറയുക കേട്ടോ ഇതൊക്കെ, അല്ലാതെ അങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് എഴുതി വെച്ചേക്കരുത്. സൈക്കിൾ, സൈക്ലിക് പ്രയേഴ്സ്, CYCLE, സൈക്കിൾ എന്ന് ഓർത്തിരിക്കുക. CYCLE, കിക്കിലി എന്ന് വായിക്കാമല്ലോ, കിക്കിലി കിക്കിലി കിക്കിലിയോൻ കുക്കിലിയോൻ കുക്കിലിയോൻ കുക്കിലിയോൻ, സൈക്ലിക് പ്രയേഴ്സ് ഓർത്തിരിക്കാൻ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ് കുക്കിലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, അത് ഈ 45-ാം സങ്കീർത്തനമാണ് തയോട്ടോക്കോസിന്റെ. അത് അതിനുശേഷം ഒരു എഗ്ബോ കാണും. ആ എഗ്ബോ നമ്മൾ ചൊല്ലുന്നത് ഭക്തർ പുകഴ്ച ഭാജനമേ. എഗ്ബോ എന്ന് വെച്ചാൽ പിന്നടി അല്ലെങ്കിൽ ശരണം എന്നാണ് അർത്ഥം. ചാൻസായ എഗ്ബോ, എഗ്ബോ എന്ന് വെച്ചാൽ ചാൻസായ എന്ന പിന്നടി അല്ലെങ്കിൽ ശരണം എന്ന അർത്ഥം. അതിനുശേഷം കോലോകൾ കാണും. കോലോകൾ എന്ന് പറയുന്നത് സ്വീകരണം നേടി എന്നുള്ളതോ, മന്നമകൾക്കായി ശ്ലോമോ എന്നുള്ളതോ, മറിയാമിൻ സ്മരണം എന്നുള്ളതോ, 3 കോലോകളുണ്ട്. അതിൽ നിന്ന് സമയവും സന്ദർഭവും പോലെ പുരോഹിതൻ തുടക്കമിടും. ആ കോലോ എന്ന വാക്കിന്റെ അർത്ഥം ടോൺ എന്നേ ഉള്ളൂ. കോലോ, കോലോ ശബ്ദം എന്നും അർത്ഥമുണ്ട്. സൗണ്ട്, സൗണ്ട് എന്നോ ടോൺ എന്നോ ആണ് അർത്ഥം കോലോ എന്ന വാക്കിന്റെ അർത്ഥം. അതിനെ രണ്ട് സ്റ്റാൻസാകൾ ആ കോലോയ്ക്ക് കാണും, ഇടയ്ക്ക് ഒരു ശുഭകോല കാണും. പുതിയ പുസ്തകത്തിൽ എന്റെ കൂടെ മനോലം നമ്മൾ ചൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എനിവേ, അതിനുശേഷം ഏറ്റവും അവസാനം ബോവുസോ, ബോവുസോ എന്ന് വെച്ചാൽ സപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപേക്ഷ എന്നുള്ളതാണ് ബോവുസോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഓരോ കുക്കിലിയോനും ഇങ്ങനെയാ ക്രമീകരണം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം എഗ്ബോ, പിന്നെ കോലോ, രണ്ട് കോലോകളെ, അതിനുശേഷം ബോവുസോ. അതിൽ ധാരാളം കോലോകളെല്ലാം വ്യത്യാസമുള്ളതുണ്ട്. പക്ഷെ ഈ ഈ ഈ ബോവുസോയ്ക്കും ചില ബോവുസോകൾ വ്യത്യാസം കാണും. പക്ഷെ പൊതുവെ ഈ കുക്കിലിയോന്റെ തുടക്കം ഇൻട്രൊഡക്ഷനും എഗ്ബോയും സെയിം തന്നെയായിരിക്കും. പിന്നെ കോലോയും ബോവുസോയും മാറി മാറി സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ളത് പ്രചാരത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം. അപ്പോ അതിൽ ആദ്യത്തേത് മാതാവിന്റെ, ദൈവമാതാവിന്റെ, തയോട്ടോക്കോസിന്റേത്. അത് സങ്കീർത്തനം 45-ന്റെ 9 മുതൽ 11 വരെ വാക്യങ്ങളാണ്. പിന്നീട് രണ്ടാമത്തെ കുക്കിലിയോൻ എന്ന് പറയുന്നത് 92-ാം സങ്കീർത്തനം, സെയിൻസ് ആണ് സെക്കൻഡ് വൺ. സെയിൻസ് 92-ാം സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങളാണ് രണ്ടാമത്തേത്. 92-ാം സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങൾ.
നീതിമാൻ തല പോലെ കഴിക്കും, ലെബനോന്റെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ കഴിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും.
പ്രകാരമല്ല, പ്രകാരം എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം. നമ്മൾ വായിക്കുമ്പം പ്രകാരം പ്രകാരം എന്നാ വായിക്കുന്നേ. ഞാനും അങ്ങനെ അങ്ങനെ തന്നെ, ചിലപ്പോ എനിക്കും തെറ്റിപ്പോവും. പക്ഷെ എന്തോ അവിടെ പ്രാകാരം, പ്രാകാരം എന്നുള്ളത് തന്നെ വായിച്ച് ചിന്തിക്കണം. ബാക്കി എല്ലാരും എല്ലാവർക്കും വേണ്ടി പറയുക, പ്രാകാരം. ആ പ്രാകാരം എന്ന് പറഞ്ഞ നെയ്വ്, ജനങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം, ദൈവാലയത്തെ ഉദ്ദേശിച്ച പ്രാകാരം എന്ന് പറയുന്നേ. അപ്പൊ അതുകൊണ്ട് അപ്രകാരം എന്ന് പറഞ്ഞാൽ അസ് എന്നുള്ള അർത്ഥത്തിൽ, അസു എന്നുള്ള അർത്ഥത്തിൽ അപ്രകാരം പറയുന്നേ. പ്രാകാരം എന്ന ഉദ്ദേശിക്കുന്നത് ദൈവാലയത്തെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കഴിച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അപ്പോ അതാണ് നമ്മൾ ചൊല്ലുന്നത് നയവാൻ പന പോലെ, അല്ലെങ്കിൽ ചില അച്ഛന്മാര് നീതിമാൻ പന പോലെ തന്നെ എടുത്തു ചൊല്ലും. ഇംഗ്ലീഷിൽ റൈറ്റിയസ് എന്നുള്ളതാണല്ലോ ഉപയോഗിക്കുന്നത്. ക്ഷമിക്കണം. അപ്പോൾ നയവാൻ പന പോലെ തളർത്തിടുമേ എന്നുള്ളതിന്റെ അടിസ്ഥാനം 92-ാം സങ്കീർത്തനത്തിന്റെ 12, 13, 14 വാക്യങ്ങളാണ്. ഇത് ഈ ഭാഗം ഞാൻ പണ്ട് ഒരിടത്ത് പഠിപ്പിച്ചു. പച്ച പിന്നെ ഈ നീതിമാന്മാര് മാത്രമല്ലല്ലോ പല പോലെ കഴിക്കുന്നത്, ദുഷ്ടനെയും ദൈവം പല പോലെ വളർത്തുമെന്നല്ലേ പറഞ്ഞേക്കുന്നതെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ അതും കൂടെ അങ്ങ് പറഞ്ഞേക്കായതായാലും ദുഷ്ടനെ ഒന്ന് വായിച്ചേ, 37:35 വായിച്ചേ, സങ്കീർത്തനം തന്നെ 37:35.
ഞാൻ ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
അതാ ചോദിച്ചതിന്റെ കാര്യം, അതാ ദുഷ്ടൻ പ്രബലനായിരിക്കുന്നത് സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വാക്യം കൂടെ വായിക്കാൻ പറഞ്ഞു, 38 വാക്യം.
എന്നാൽ അതിക്രമന്മാർ ഒരുപോലെ പോകും.
അല്ലല്ല, 38 വാക്യം. ഞാൻ പിന്നെ
38,
ക്ഷമിക്കണം, 36.
ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല.
ഞാൻ പറഞ്ഞേ അതാ അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ക്ലാസ് എടുക്കേണ്ട വിഷയമില്ലല്ലോ, അവര് വായിച്ചു നോക്കാൻ തന്നെ കുഴപ്പമാണ്. അപ്പൊ ദുഷ്ടനും പ്രബലനായിരിക്കും, പച്ചവൃക്ഷം പോലെ തഴയ്ക്കും, പക്ഷെ ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ച് അവനെ കണ്ടതുമില്ല. ഈ ലോകത്തിൽ അവനുണ്ടെങ്കിലും മേളി കാണത്തില്ല കേട്ടോ, അത്ര ഇത് ഓർത്തിരിക്കുക. അതുകൊണ്ട് പച്ചപിടിച്ചും വാർദ്ധക്യത്തിലും ഫല കാഴ്ചകൊണ്ട് അവരെന്നും നിലനിൽക്കുന്നത്, എന്നും പുഷ്ടിവെച്ചും പച്ചപിടിച്ചു ഒഴിക്കുന്നത് നീതിമാൻ മാത്രമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അല്ലാത്തതെല്ലാം പ്രിട്ടൻഡ് ചെയ്യുന്ന അങ്ങനെ, അത് ശാശ്വതമായ കാര്യമല്ല എന്ന് മാത്രം ഓർത്തിരിക്കുക. അങ്ങനെ 92 സങ്കീർത്തനത്തിന്റെ 12:13-14 വാക്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നതായ സങ്കീർത്തനത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി മിക്കവാറും നമ്മുടെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവസാനിക്കും. അതിനുശേഷം പിന്നെ ഒരു ക്ലാസ്സും കൂടെ കാണും. അന്ന് ഞാൻ അതെല്ലാം ഒരു നട്ട്ഷെല്ലിൽ ഒന്ന് ബ്രീഫ് ചെയ്ത് നിങ്ങൾക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൂടി ഒരു പക്ഷേ പിന്നീട് തീർന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരു ക്ലാസ്സും കൂടെ കാണാം, അത്രേ ഉള്ളൂ.
അച്ഛന്റെ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിന് എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. കൂടുതൽ ശ്രദ്ധയോടെ നമുക്ക് കുർബാനയിലും അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഇനിയുള്ള 10 നമുക്ക് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവിനെ ശക്തിയോടെ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പിന്നെ അറിയിപ്പായിട്ട് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ എല്ലാ യൂണിറ്റ് തലത്തിലും റീജിയണൽ ലെവലിലും ടാലന്റ് കോമ്പറ്റീഷൻ നടക്കേണ്ട സമയമാണ്. അത് ഓരോ യൂണിറ്റും അതിന്റെ സെക്രട്ടറിമാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ റീജിയണൽ സെക്രട്ടറിമാരും അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു റീജിയണൽ മീറ്റിംഗും തയ്യാറാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനനുസരിച്ച് അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നല്ലതായിരുന്നു. ഇതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ച് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക.
ഓക്കെ, അനുഗ്രഹകരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹകരമായ ഉച്ചയരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കേട്ടോ ജനങ്ങളെ ദൈവം ചെയ്ത് ഓർക്കുന്നു. സജീവമായിരിക്കുന്ന ഒരു പങ്കാളിത്തം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഉപകരിക്കണവേ. നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആത്മീയമായി ഉണർത്തുവാൻ തക്കുന്നതിനെ സഹായിക്കണമേ. വചനം പങ്കുവെച്ച അച്ഛനെ ഓർക്കുന്നു. എന്റെ ശുശ്രൂഷയെ മാനിക്കണമേ. അനേകർക്ക് ദൈവമെ അവിടുത്തെ ദിവ്യ ഒളിച്ചുണർന്നു കൊടുക്കുവാൻ തക്കുന്ന അച്ഛനെ അവിടെ ഉപയോഗിക്കണമേ. ആത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ ദിവ്യ സഹായിക്കണമേ. നിങ്ങളെ അനുഗ്രഹിക്കണമേ. കൊച്ചുമേ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ ഞാൻ വിവിധ ദിവസങ്ങളൊക്കെയും ക്ലാസ് എടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. മരുന്ന് പറയുമ്പോൾ സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർത്തുന്നവരെ ഓർക്കുന്നു. ദൈവമേ ഡയസിസ് ലെവലുകളിലും റീജിയൻ ലെവൽ യൂണിറ്റ് തലങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും കൊടുക്കണമേ. പ്രവർത്തന ദിവസത്തിൽ വിലപ്പെട്ടതായി തീരുവാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കുവാൻ തരണം. ഞങ്ങളുടെ ആരാധന അർത്ഥവത്തായി തീരുവാൻ തരണം. ഇതൊക്കെയും ഞങ്ങൾക്ക് സഹായകമായിരിക്കണമേ. ഇതിന് ചെറുതും വലുതുമായ സഹായം ചെയ്യുന്ന എല്ലാവരും ഓർക്കുന്നു. എന്നെ തിരുവനെ ഓർക്കുന്നു. അങ്ങനെ ജനപ്രതിമായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവ്യഭവനങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദിവ്യത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ചവരെ ഓർക്കുന്നു. മനോഭാരങ്ങളിൽ കടന്നു വന്നവരെ ഓർക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതുമായുള്ള ഭാരങ്ങളിലും ഞെരുക്കങ്ങളിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ ദിവ്യെ സഹായിക്കുന്നത്. ജീവിതവും കാളി ദിവസത്തിന് ചികിത്സയായിരുന്നു. കുടുംബമായി അവിടുത്തെ കൃപയിൽ ശരണപ്പെടുവാൻ ദൈവം ഞങ്ങളൊന്ന് സഹായിക്കണമേ. ഈ കാത്തിരിപ്പിന്റെ നാളുകൾ ദൈവം കൂടുതൽ ആത്മനിർവിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങളൊന്ന് സഹായിക്കണമേ. ഒരു ശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കണമേ. ഒരു ശുദ്ധസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കേസുകളും ദൈവമേ എല്ലാ കാര്യങ്ങളും ഒക്കെയും നീങ്ങി ദൈവമേ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമേ ഒരു ഒരുമയുള്ള സഭയായി തരുവാൻ ദൈവമേടെ ആക്കണമേ. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ തക്കമുള്ള പ്രോതരണമേ. ശുദ്ധാതിരി മനസ്സിനെയും എല്ലാ തിരുമേനുമാരെയും ദൈവമേ ദൈവശുശ്രൂഷരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഇമ്പങ്ങളുടെ പ്രതിസായി ശ്രദ്ധിക്കണമേ. പരിശുദ്ധന്മാരെ ശുദ്ധസുദികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തിലൂരിയായ പരിശുദ്ധമ്മയുടെ മനസ്സ് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണമേ. സാധനങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും ഉന്നയിക്കും തന്നെ.
ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.
ഓക്കെ.